ഷമുവേൽ രണ്ടാം പുസ്തകം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. രണ്ട് ഷമുവേൽ പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. രാജാവിന്റെ മനസ്സ് അബ്ശലോമിന്റെ നേരെ ചാഞ്ഞിരിക്കുന്നു എന്ന് സെരൂയിയുടെ മകനായ യോവാബ് അറിഞ്ഞപ്പോൾ തെക്കോവയിലേക്ക് ആളയച്ചു. അവിടെ നിന്നും വിവേകവതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട്, മരിച്ചുപോയവനെക്കുറിച്ച് ഏറിയ നാളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ പാപത്തിൽ നീ ദുഃഖം നടിച്ചും ദുഃഖവസ്ത്രം ധരിച്ചും തൈലം പൂശാതെയും രാജാവിന്റെ അടുക്കൽ ചെന്നു അവനോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം എന്ന് പറഞ്ഞു. യോവാബ് വാചകം അവൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെ തെക്കോവക്കാരിയായ സ്ത്രീ രാജാവിനോട് സംസാരിപ്പാൻ ചെന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, രാജാവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. രാജാവ് അവളോട് നിനക്കെന്തു വേണമെന്ന് ചോദിച്ചതിനു അവൾ പറഞ്ഞത്, അടിയനൊരു വിധവയാകുന്നു, ഭർത്താവ് മരിച്ചുപോയി, എന്നാൽ അടിയന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു, അവരെ പിടിച്ചു മാറ്റുവാൻ ആരും ഇല്ലായകൊണ്ട് ഒരുത്തൻ മറ്റവനെ അടിച്ചുകൊന്നു. കുലം മുഴുവനും അടിയന്റെ നേരെ എഴുന്നേറ്റു സഹോദര ഘാതകനെ ഏൽപ്പിച്ചു തരിക, അവൻ കൊന്ന സഹോദരന്റെ ജീവന് പകരം അവനെ കൊന്ന് അങ്ങനെ അവകാശിയെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ അവർ എന്റെ ഭർത്താവിന് പേരും സന്തതിയും ഭൂമിയിൽ വെച്ചേക്കാതെ എനിക്ക് ശേഷിച്ചിരിക്കുന്ന കനലും കെടുത്തുകളവാൻ ഭാവിക്കുന്നു. രാജാവ് സ്ത്രീയോട് നിന്റെ വീട്ടിലേക്ക് പോക, ഞാൻ നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കും എന്ന് പറഞ്ഞു. ആ തെക്കോവക്കാരിച്ചി രാജാവിനോട്, എന്റെ യജമാനായ രാജാവേ, കുറ്റം എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ, രാജാവിനും സിംഹാസനത്തിനും കുറ്റമില്ലാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, നിന്നോട് വല്ലതും പറയുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അവൻ പിന്നെ നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞു. രക്തപ്രതികാരകൻ അധികം സംഹാരം ചെയ്യുകയും എന്റെ മകനെ അവർ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജാവ് ദൈവമായ യഹോവയെ ഓർക്കണമേ എന്നും അവൾ പറഞ്ഞു. അതിനു അവൻ, യഹോവയാണ് നിന്റെ മകന്റെ ഒരു രോമം പോലും നിലത്തു വീഴുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ, യജമാനായ രാജാവിനോടടിയൻ ഒരു വാക്ക് ബോധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പറക എന്നു അവൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി വിചാരിക്കുന്നത് എന്ത്? രാജാവ് തന്റെ പ്രശ്നം മടക്കി വരുത്താഞ്ഞതിനാൽ ഇപ്പോൾ കൽപ്പിച്ച വചനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനെന്ന് വന്നുവല്ലോ. നാം മരിക്കേണ്ടുന്നവരല്ലോ നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെയിരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്ക് ഇനിയും ഭ്രഷ്ടനായിരിക്കാതെ വണ്ണം മാർഗം ചിന്തിക്കുന്നു. ഞാനിപ്പോൾ യജമാനായ രാജാവിനെ ഈ കാര്യം ഉണർത്തിപ്പാൻ വന്നത് ജനം എന്നെ ഭയപ്പെടുത്തുക കൊണ്ടാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ രാജാവിനെ ഉണർത്തിക്കട്ടെ, പക്ഷേ രാജാവ് അടിയന്റെ അപേക്ഷ പ്രകാരം ചെയ്യുമായിരിക്കും. രാജാവ് കേട്ട് എന്നെയും എന്റെ മകനെയും ഒന്നിച്ച് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്നും നശിപ്പിപ്പാൻ ഭാവിക്കുന്നവന്റെ കൈയിൽ നിന്നും വിടുവിക്കുമല്ലോ എന്നും അടിയൻ വിചാരിച്ചു. യജമാനായ രാജാവിന്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ, ഗുണവും ദോഷവും തിരിച്ചറിവാൻ യജമാനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു എന്നും അടിയൻ വിചാരിച്ചു. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. രാജാവ് സ്ത്രീയോട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, അത് എന്നോട് മറച്ചുവെക്കരുത് എന്ന് പറഞ്ഞു. യജമാനായ രാജാവ് കൽപ്പിച്ചാലും എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോൾ രാജാവ്, ഇതിലൊക്കെയും യോവാബിന്റെ കൈയില്ലയോ എന്ന് ചോദിച്ചതിന് സ്ത്രീ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, നിന്റെ ജീവനാണ്. യജമാനായ രാജാവ് അരളി ചെയ്താൽ വലത്തോട്ടോ ഇടത്തോട്ടോ ആർക്കും മാറിക്കൂടാ, നിന്റെ ഭൃത്യനായ യോവാബ് തന്നെയാകുന്നു ഇതടിയനോട് കൽപ്പിച്ചത്. അവൻ തന്നെ ഈ വാചകമൊക്കെയും അടിയനെ ഉപദേശിച്ചു തന്നത്. കാര്യത്തിന്റെ രൂപം മാറ്റേണ്ടതിന് നിന്റെ ഭൃത്യനായ യോവാബ് ഇത് ചെയ്തിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ളതൊക്കെയും അറിയുവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം എന്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നു. രാജാവ് യോവാബിനോട്, ഞാൻ ഈ കാര്യം സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ചെന്ന് അബ്ശലോം കുമാരനെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. യോവാബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു രാജാവിനെ അഭിനന്ദിച്ചു. യജമാനായ രാജാവേ, അടിയന്റെ വാക്കുപോലെ രാജാവ് ചെയ്തതുകൊണ്ട് അടിയന് തിരുമുമ്പിൽ കൃപ ലഭിച്ചുവെന്ന് അടിയൻ ഇന്നറിയുന്നു എന്ന് യോവാബ് പറഞ്ഞു. അങ്ങനെ യോവാബ് പുറപ്പെട്ട് ഗേശൂരിൽ ചെന്നു അബ്ശലോമിനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ രാജാവ്, അവൻ തന്റെ വീട്ടിലേക്ക് പോകട്ടെ, എന്റെ മുഖം അവൻ കാണരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അബ്ശലോം തന്റെ വീട്ടിൽ പോയി രാജാവിന്റെ മുഖം കണ്ടതുമില്ല. എന്നാൽ എല്ലാ ഇസ്രയേലിലും സൌന്ദര്യം കൊണ്ട് അബ്ശലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട് മുടി വരെ അവന് ഒരു ഊനവും ഇല്ലായിരുന്നു. അവൻ തന്റെ തലമുടി ആണ്ടുതോറും കത്രിപ്പിച്ചു കളയും. അത് തനിക്ക് ഭാരമായിരിക്കാൻ അത്രേ കത്രിപ്പിച്ചത്. അവന്റെ തലമുടി കത്രിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അബ്ശലോമിന് 3 പുത്രന്മാരും താമാർ എന്നുപേരുള്ള ഒരു മകളും ജനിച്ചിരുന്നു. അവൾ സൌന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. രാജാവിന്റെ മുഖം കാണാതെ അബ്ശലോം 2 സംവത്സരം മുഴുവനും യെരുശലേമിൽ പാർത്തു. ആകയാൽ അബ്ശലോം യോവാബിനെ രാജാവിന്റെ അടുക്കൽ അയക്കേണ്ടതിനോ അവനെ വിളിപ്പാൻ ആളയച്ചു. എന്നാൽ അവൻ അവന്റെ അടുക്കൽ ചെന്നില്ല. രണ്ടാമത് പറയിച്ചിട്ടും അവൻ ചെന്നില്ല. അതുകൊണ്ട് അവൻ തന്റെ ഭൃത്യന്മാരോട്, എന്റെ നിലത്തിനരികെ യോവാബിന് ഒരു നിലമുണ്ടല്ലോ, അതിൽ യവം വിളഞ്ഞുകിടക്കുന്നു, നിങ്ങൾ ചെന്നത് തീ വെച്ച് ചൂട്ടുകളവേനെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ശലോമിന്റെ ഭൃത്യന്മാർ ആ കൃഷി ചുട്ടുകളഞ്ഞു. അപ്പോൾ യോവാബ് എഴുന്നേറ്റ് അബ്ശലോമിന്റെ വീട്ടിൽ ചെന്നു അവനോട്, നിന്റെ ഭൃത്യന്മാർ എന്റെ കൃഷി ചുട്ടുകളഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അബ്ശലോം യോവാബിനോട്, ഞാൻ ഗെശൂരിൽ നിന്ന് എന്തിനു വന്നിരിക്കുന്നു? ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നും രാജാവിനോട് പറവാൻ നിന്നെ അവന്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. എനിക്കിപ്പോൾ രാജാവിന്റെ മുഖം കാണണം. എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു വസ്തുത അറിയിച്ചു. അവൻ അബ്ശലോമിനെ വിളിപ്പിച്ചു. അവൻ രാജാവിന്റെ അടുക്കൽ ചെന്നു രാജാവിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവ് അബ്ശലോമിനെ ചുംബിച്ചു.